2021 ജനുവരി 23 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. KSRTCയെക്കുറിച്ച് കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ നോ ബെല്ല് നോ ബ്രേക്ക് പരമ്പരയുടെ 4-ാം ഭാഗം. KSRTCയിൽ പുനരുദ്ധാരണം എന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഏറ്റവും ഒടുവിൽ പുനരുദ്ധാരണത്തിന് ശ്രമിക്കുന്നത് CMD ബിജു പ്രഭാകറാണെന്ന് മാത്രം. പക്ഷേ മറ്റ് ഒരു മേധാവിമാരും പറയാത്ത ഒരു പ്ലാൻ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പങ്കുവച്ചു. KSRTC പുനരുദ്ധാരണ പദ്ധതികൾ വിജയിച്ചാൽ യാത്രാനിരക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഓണത്തോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ വർധനയുണ്ടാകും. ആദ്യത്തേത് പൊതുജനത്തിനും രണ്ടാമത്തേത് ജീവനക്കാർക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത്തരം പദ്ധതികളൊക്കെ പറയുമ്പോൾ കിലുക്കത്തിലെ ഇന്നസെന്റ് അവതരിപ്പിച്ച കിട്ടുണ്ണി പറഞ്ഞതുപോലെ അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നാണ് ജനം പറയുന്നത്. പറഞ്ഞതൊന്നും നടപ്പിലാകാതെ വരുമ്പോഴുണ്ടാകുന്ന പുച്ഛമാണിത്. KSRTC രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഭരിക്കുന്നവർ തന്നെ വിചാരിക്കണം. എന്തെങ്കിലും പരിഷ്കാരം നടപ്പിലാക്കി വരുമ്പോൾ തൊഴിലാളി നേതാക്കൾ വന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ പേരിൽ MDമാരെ മാറ്റി ഇറക്കിയാൽ ഈ വണ്ടി കാറ്റും പോയി ക്ലച്ചും പോയി വഴിയിൽ കിടക്കുകയേയുള്ളൂ. നേട്ടം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മേധാവിയാണെങ്കിൽ കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും ആ സീറ്റിൽ നിന്നും പറഞ്ഞുവിടരുതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രാജമാണിക്യത്തെ MDയാക്കിയത് ഈ സർക്കാരിന്റെ മികച്ച തീരുമാനമായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കാൻ പക്ഷേ സർക്കാരിന് കഴിഞ്ഞില്ല. ടിക്കറ്റ് ഇതര വരുമാനം കൂട്ടി നഷ്ടം 3 വർഷം കൊണ്ട് ഇല്ലാതാക്കുക, പൊതുഗതാഗതം എല്ലായിടത്തും ലഭ്യമാക്കുന്നതോടൊപ്പം ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുക, ചില വിഭാഗങ്ങൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കുക തുടങ്ങിയവയാണ് ഇപ്പോൾ KSRTC മേധാവിയായ ബിജു പ്രഭാകറിന്റെ പദ്ധതികൾ. പരസ്യം, വാടക തുടങ്ങിയ ഇനങ്ങളിൽ കിട്ടുന്ന പണമാണ് ടിക്കറ്റ് ഇതര വരുമാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച ടിക്കറ്റ് ഇതര വരുമാനം 17.45 കോടി രൂപയാണ്. ഇത് 100 കോടി രൂപയിൽ എത്തിച്ചാൽ മാത്രമേ നഷ്ടക്കണക്കിൽ കുറവുണ്ടാകൂ. ഹോട്ടൽ ബിയർ ഓൺ വീൽ 100 കോടി ലക്ഷ്യത്തിന് ഇപ്പോൾ KTDFCയുമായി ചേർന്ന് നിർമ്മിച്ചുയർത്തിയതുപോലുള്ള സമുച്ചയങ്ങൾ മതിയാകില്ല. വരുമാനം തുല്യമായി പങ്കിടാനാണ് തമ്പാനൂർ ഉൾപ്പെടെ വാണിജ്യ സമുച്ചയങ്ങൾ KSRTC ഭൂമിയിൽ KTDFC നിർമ്മിച്ചത്. KTDFCക്ക് പണം നൽകാനുള്ളതുകൊണ്ട് വരുമാനം പങ്കിടൽ നടക്കുന്നുമില്ല. മൂന്നാറിൽ KTDFCയുമായി ചേർന്ന് ഹോട്ടൽ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. ഇവിടെ കോർപ്പറേഷൻ ഭൂമിയിൽ ഹോട്ടൽ ഉയരുമ്പോൾ ലാഭത്തിന്റെ 10% KSRTC ക്ക് ലഭിക്കുമെന്നാണ് ധാരണ. അതിന് ഹോട്ടൽ നിർമ്മിക്കണം, അത് ലാഭത്തിലെത്തണം, അപ്പോൾ തന്നെ കിട്ടുന്നത് 10%. ഷോപ്പ് ഓൺ വീൽസ് എന്ന പദ്ധതി പെട്ടെന്ന് വരുമാനം വന്നു ചേരുന്നതാണ്. ഇപ്പോൾ മിൽമയ്ക്കുൾപ്പെടെ ബസ് ഷോപ്പുകൾ കൈമാറിക്കഴിഞ്ഞു. ഭാവിയിൽ ബിയർ ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ബിയർ ഷോപ്പുകളും വന്നേക്കാം. KSRTCയുടെ ഡീസൽ പമ്പുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കേണ്ടിയും വരും. സർക്കാരിന്റെ ഔദ്യോഗിക കൊറിയർ സർവീസ് തുടങ്ങാനുള്ള പദ്ധതി KSRTC തയ്യാറാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനം കൂട്ടാൻ ഇതുവരെ ഒരു MDയും പോകാത്ത വഴിയിലൂടെയൊക്കെ ബിജു പ്രഭാകർ പോയാലേ വരുമാനം വരൂ. മറ്റു മേധാവിമാരെ അപേക്ഷിച്ച് ബിജു പ്രഭാകറിനുള്ള മുൻതൂക്കം അദ്ദേഹം ഗതാഗത വകുപ്പ് സെക്രട്ടറി കൂടിയായി എന്നതാണ്. ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ എന്തു ഫലം? ഓപ്പറേഷൻ വിഭാഗത്തിന്റെ പിടിപ്പുകേടാണ് പലപ്പോഴും പല റൂട്ടുകളിലും ബസ്സുകളുടെ ക്ഷാമത്തിനും അതിലൂടെ പരാതികൾക്കും ഇടയാക്കുന്നത്. തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും എറണാകുളത്തേക്ക് ഇപ്പോൾ ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ല. ഈ അവസരം മുതലാക്കുന്നത് സ്വകാര്യ ബസ്സുടമകളാണ്. KSRTCക്ക് മാത്രമായി കിട്ടിയ ദേശസാൽകൃത റൂട്ടുകളിൽ പകുതിയിലേറെയും സ്വകാര്യന്മാർ കടന്നുകയറി ഓടുന്നു. കോഴിക്കോട് കണ്ണൂർ റൂട്ട് പൂർണമായും സ്വകാര്യന്മാരുടെ കൈയിലാണ്. കോട്ടയത്താണെങ്കിൽ KSRTC ബസ് ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ തല്ലിയ സംഭവവും ഉണ്ടായി. നേടിയ റൂട്ടുകളിൽ കൃത്യമായി ബസ് സർവീസ് KSRTC നടത്താത്തതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. യാത്രക്കാർ പ്രൈവറ്റ് എന്നോ KSRTC എന്നോ നോക്കില്ല. സമയത്ത് ഏത് ബസ് കിട്ടുന്നോ അതിൽ കയറി പോകും.